ഗലാത്യർ അധ്യായം 2. 14 വർഷങ്ങൾക്ക് ശേഷം ബർണബാസിനോടൊപ്പം ഞാൻ തീത്തോസിനെയും കൂട്ടി വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഒരു വെളിപ്പാടനുസരിച്ചാണ് ഞാൻ പോയത്. വിജാതീയരുടെ ഇടയിൽ ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിവരിച്ചു. ഞാൻ ഓടിയതും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതും വ്യർത്ഥമാകരുതെന്ന് കരുതി പ്രമാണികളോട് സ്വകാര്യമായിട്ട് ഇത് അറിയിച്ചു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന തീത്തോസ് ഗ്രീക്കുകാരനായിരുന്നെങ്കിലും അയാളെപ്പോലും പരിച്ഛേദനമേൽക്കാൻ ആരും നിർബന്ധിച്ചില്ല. ക്രിസ്തു യേശുവിൽ ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാനും ഞങ്ങളെ അടിമപ്പെടുത്തുവാനുമായി നുഴഞ്ഞുകയറി വന്ന കള്ള സഹോദരന്മാർ നിമിത്തമാണ് ഈ പ്രശ്നമുണ്ടായത്. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അല്പനേരം പോലും അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. പ്രമാണികളായി കരുതപ്പെട്ടവരെക്കുറിച്ച് അവർ ആരു തന്നെ ആയിരുന്നാലും എനിക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ല. ദൈവം മുഖപക്ഷം കാണിക്കുന്നില്ല. പ്രമാണികളിൽ നിന്ന് എനിക്കൊന്നും വിശേഷമായി ലഭിച്ചുമില്ല. മറിച്ച് യഹൂദരോട് സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള ചുമതല പത്രോസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് പോലെ വിജാതീയരോടുള്ള സുവിശേഷ ഘോഷണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കി. യഹൂദരുടെ അപ്പോസ്തലൻ എന്ന നിലയ്ക്ക് പത്രോസിന്റെ ശുശ്രൂഷയിൽ വ്യാപരിച്ച ദൈവം വിജാതീയരുടെ അപ്പോസ്തലനായ എന്റെ ശുശ്രൂഷയിലും വ്യാപരിച്ചു. തൂണുകളായി അറിയപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും എനിക്ക് ലഭിച്ച ദൈവകൃപയെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ വിജാതീയരുടെയും അവർ യഹൂദരുടെയും അടുക്കലേക്ക് പോകേണ്ടതിന് എനിക്കും ബർണബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ദരിദ്രരെ ഓർത്തുകൊള്ളണം എന്ന് മാത്രമാണ് അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അത് ചെയ്യുന്നതിൽ ഞാനും ശുഷ്കാന്തി നിലനിർത്തിയിരുന്നു. എന്നാൽ പത്രോസ് അന്ത്യോക്യയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൽ കുറ്റം കണ്ടതിനാൽ ഞാൻ അദ്ദേഹത്തോട് അഭിമുഖമായി എതിർത്തു നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരുന്നതിന് മുമ്പ് അദ്ദേഹം വിജാതീയരുടെ കൂടെ ഭക്ഷണം കഴിച്ചിരുന്നു. എന്നാൽ അവർ വന്നതോടെ പരിച്ഛേദനക്കാരെ ഭയന്ന് വിജാതീയരിൽ നിന്ന് പിൻവാങ്ങി വേർപെട്ടു നിന്നു. മറ്റു യഹൂദരും അദ്ദേഹത്തോടൊപ്പം കാപട്യം കാണിച്ചതിനാൽ ബർണബാസ് പോലും വഴിതെറ്റിപ്പോയി. സുവിശേഷത്തിന്റെ സത്യമനുസരിച്ച് അവർ നേർവഴിയിൽ നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കെഫാവിനോട് ചോദിച്ചു, അങ്ങ് ഒരു യഹൂദനായിരിക്കെ യഹൂദന്മാരെ പോലെയല്ല വിജാതീയരെ പോലെയാണ് ജീവിച്ചു വരുന്നതെങ്കിൽ യഹൂദ മര്യാദ അനുസരിക്കുവാൻ വിജാതീയരെ നിർബന്ധിക്കുന്നതെന്ത്? നാം വിജാതീയരായ പാപികളല്ല, ജന്മന യഹൂദരാണ്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നാമും ന്യായപ്രമാണം ആചരിക്കുന്നതിനാലല്ല, പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല. ക്രിസ്തുവിൽ നീതീകരണം തേടുമ്പോൾ നാം തന്നെ പാപികളെന്ന് വരുന്നുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ പരിപോഷകൻ എന്നോ? ഒരിക്കലുമല്ല. ഞാൻ നശിപ്പിച്ചത് ഞാൻ തന്നെ പണിയുന്നുവെങ്കിൽ ഞാൻ കുറ്റക്കാരൻ എന്ന് തെളിയിക്കുകയല്ലേ? ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതിന് ഞാൻ ന്യായപ്രമാണ മുഖേന ന്യായപ്രമാണത്തിന് മരിച്ചു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താലാണ്. ഞാൻ ദൈവത്തിന്റെ കൃപയെ വ്യർത്ഥമാക്കുന്നില്ല. ന്യായപ്രമാണത്തിലൂടെ നീതി ലഭിക്കുമെങ്കിൽ ക്രിസ്തു മരിച്ചത് വ്യർത്ഥമല്ലോ.